أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أرسناهم نرنيا سهودر ماري سهودر ماري سهر تقلعي സൂറത്തുൽ ബക്കറയിലെ 53 ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മളിവിടെ വിശദീകരിക്കുകയും അതിനെ സംബന്ധിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. 54 ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, ഇതിനു മുന്നുണ്ടായിരുന്ന 51, 52, 53 ഒക്കെ ആയത്തുകളുടെ തുടർച്ചയാണ്, ആ ഒരു ആശയത്തിൻ്റെ തുടർച്ചയാണ് 54 ആയത്തും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 രാവുകൾ അള്ളാഹു മൂസാ നബിക്ക് നിശ്ചയിച്ചു കൊടുക്കുകയും അള്ളാഹുവിൽ നിന്ന് ഏറ്റവും നല്ല ഒരു വേദഗ്രന്ഥത്തെ തൗറാത്തിന് ഏറ്റുവാങ്ങാൻ പോവുകയും ചെയ്ത സന്ദർഭത്തിൽ ശാമിരി എന്ന് പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ രക്ഷപ്പെട്ട, അല്ലേ, പിന്നീട് സീനായിലേക്ക് കടന്നു വന്ന ആ ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ശാമിരി. അയാളുടെ നേതൃത്വത്തിൽ ഒരു സ്വർണത്തിൻ്റെ പശുക്കുട്ടിയെ അവരുണ്ടാക്കുകയും പിന്നീട് ആ ദൈവത്തെ കാണാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പോയി ആ ദൈവമാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഒരു ശിർക്കിലേക്ക് പോയ സന്ദർഭം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് തിരിച്ചു വരികയും അവിടെ കണ്ട കാഴ്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വല്ലാതെ കുപിതനാക്കുകയും ചെയ്തത് നമ്മൾ മനസ്സിലാക്കി. ഈ ഇസ്രായേൽ സന്തതികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം അവർ ഈജിപ്തിലിങ്ങനെ ഈജിപ്തിലുള്ള ആളുകളുമായിട്ടൊക്കെ ഇങ്ങനെ സമ്പർക്കത്തിലിങ്ങനെ കഴിഞ്ഞു പോന്നപ്പോൾ പശുക്കളെ ആരാധിക്കുന്നൊരു സമ്പ്രദായം അവ ആ ഈജിപ്തിലുള്ള ആളുകൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് ഈ ഒരു സംഭവവും അവർ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തേടിപ്പോയ അള്ളാഹു ഇതാണ് എന്ന് പറയുകയും പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ കാര്യം നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഹാറൂൻ അലൈഹി സ്വലാമിനെ ധിക്കരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവർ ചെയ്ത ഈ ഒരു പ്രവർത്തനം മൂസാ നബിയെ വല്ലാതെ കുപിതനാക്കി. മൂസാ നബി കണ്ട കാഴ്ച ഇവരിങ്ങനെ കാളക്കുട്ടിയെ അല്ലെങ്കിൽ ഈ ഒരു പശുക്കുട്ടിയെ ഇങ്ങനെ ആരാധിക്കുന്ന എജിൽ എന്ന വാക്ക് 51 ആയത്തിൽ പോയതാണ്. അപ്പോൾ ഇത്രക്കും കടുത്തൊരു അപരാധം ചെയ്ത് അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തു, അള്ളാഹു മാപ്പ് കൊടുത്തു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആ ജനതയോട് ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ 54 ആയത്തിൽ നമ്മൾ പ്രതിപാദിച്ചത്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി, ഇദ് എന്ന വാക്ക് നമുക്കറിയാം ഒരു സന്ദർഭത്തെ സൂചിപ്പിക്കുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, അഥവാ ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? യാ കൗമീ എന്നുള്ളതിൻ്റെ ഒരു യാ അവിടെ പോയിട്ടുണ്ട്. ഏതിൽ അവസാനത്തിലൊരു യാ ഉണ്ട്, എൻ്റെ സമൂഹം എന്നുള്ള. പക്ഷേ ഇവിടെ യാ കൗമി കണ്ടോ, യാ കൗമി ഒരു അവിടെ കെസ്റയിലെന്നെ നിർത്തി, കെസ്റയാണ്. കാരണം അതിന് ശേഷം ഒരു യാ ഉണ്ട്, എൻ്റെ സമുദായമേ എന്നൊരു വിളി അവിടെ ഉണ്ട്. അവിടെ യാ കൗമി, ഖുർആൻ പല സ്ഥലത്തും നമുക്കത് കാണാം. എൻ്റെ സമൂഹമേ, എൻ്റെ എന്നർത്ഥം വരുന്നത് അവിടെ ആ ഒരു കെസ്റിനെ സൂചിപ്പിച്ചിട്ടാട്ടോ. പൊതുവേ യാ ആണ് നമ്മൾ പലപ്പോഴും യാ ഉൽ മുതകല്ലിം എന്നാണ് ഇനി പറയാം, കലമീ ബൈത്തീ എന്നുള്ളതിനൊക്കെ. പക്ഷേ ആ യാ ഇവിടെ ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ്. ഹദ്ഫിൻ്റെ സൂചകമാണ് അവിടുത്തെ കെസ്റ, എൻ്റെ എന്നൊരർത്ഥം അവിടെ ഉണ്ട്. എൻ്റെ സമൂഹമേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയാം, എൻ്റെ ജനങ്ങളെ, ഇന്നക്കും വലംതും അംഫുസക്കും, തീർച്ചയായും നിങ്ങളോട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ദ്രോഹം കാണിച്ചിരിക്കുന്നു. നിങ്ങളോട് തന്നെ ദ്രോഹം കാണിക്കാറുണ്ട്. നമ്മൾ എന്ത് കുറ്റം ചെയ്താലും, നമ്മൾ എന്ത് ഹറാമ് ചെയ്താലും, ദുൽമ ചെയ്താലും, അത് നമ്മളോട് കാണിക്കുന്ന ദ്രോഹമാണ്. അത് നമ്മളോട് കാണിക്കുന്ന ദ്രോഹമാണ്, അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെയാണ് ദ്രോഹം കാണിക്കുക. ഏറ്റവും വലിയ ദ്രോഹം ശിർക്കാണ്. ഇന്ന ശിർക്കൽ അളുൽമുൻ അലീം, ഇവരോടെ ചെയ്തത് ശിർക്കാണ്. നിങ്ങളോട് തന്നെ ദ്രോഹം കാട്ടി. എന്താണ് ദ്രോഹം? ബിത്തിഹാദിക്കുമുല്ല ഇജിൽ, നിങ്ങൾ ഇജിലിനെ അവിടെ നിങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് വലിയ ദ്രോഹമാണ്. എന്ത് ഇജിൽ? ഇജിൽ എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, പശുക്കുട്ടിക്ക് വേണ്ടി ഉപയോഗിച്ച വേർഡാണ് അൽ ഇജിൽ, കാളക്കുട്ടി എന്നൊക്കെ ചില തഫ്സീറിലൊക്കെ നമുക്ക് അതിനെ കാണാം. അവിടെ അമാനി മൗലവി പശുക്കുട്ടി എന്ന അർത്ഥത്തിൽ അതിന് കുറച്ചത്. ഫതൂബു ഇലാ ബാരിഇക്കും, അല്ലേ, ഫതൂബു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബാരിഇലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം, തൗബ ചെല്ലണം, തൗബ ചെയ്യണം. ബാരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ, ബറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് സൃഷ്ടിച്ചു എന്നൊരർത്ഥമുണ്ട്. സൃഷ്ടിച്ചു എന്നർത്ഥം ബാരി, അബ്ദുൽ ബാരി, നമ്മൾ കുട്ടികൾക്ക് പേരിടും അബ്ദുൽ ബാരി, അല്ലേ. ബാരി എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ നാമമാണ്, ഖാലിഖ് എന്നർത്ഥം വരും. അപ്പോൾ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പശ്ചാത്തപിച്ചു മടങ്ങണം. ഫഖ്തുലു അംഫുസക്കും, ആ പശ്ചാത്താപത്തിൻ്റെ ഒരു പൂർത്തീകരണത്തെയാണ് പിന്നീട് മൂസാ നബി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. തൗബ, ഈ മൂസാ നബിയുടെ ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത തൗബയുടെ ഒരു പൂർത്തീകരണ രൂപം പറഞ്ഞു. എന്താ, റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുക എന്നതിനപ്പുറത്ത് ഫഖ്തുലു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കുകയും വേണം, കൊലപ്പെടുത്തുകയും വേണം. അഥവാ ഒരു വലിയ അപരാധമൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, അവിടെ മരണമാകുന്ന ശിക്ഷ വിധിക്കപ്പെടാറുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലണം എന്നോ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യണം എന്നല്ല ആ പറഞ്ഞതിൻ്റെ പൊരുൾ. പല രീതിയിൽ ആ ഒരു ഫഖ്തുലു അംഫുസക്കും എന്നുള്ളതിനെ മുഫസ്സിലുകൾ വ്യാഖ്യാനിച്ചത് കാണാം. ഇമാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം ഇബ്നു ജരീർ തബരി എന്നൊക്കെ തുടങ്ങിയ മഹാ മുഫസ്സിറുകളൊക്കെ അതിനെ വ്യാഖ്യാനിച്ച വ്യാഖ്യാനം വളരെ പ്രകടമാണ്. അത് വളരെ ഏറെ നമുക്ക് സ്വീകാര്യമാകുന്ന രൂപത്തിൽ അതിനെ വിശദീകരിച്ചത് കാണാം. ഭൂരിഭാഗം പണ്ഡിതന്മാരും ആ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ശരിപ്പെടുത്തുന്നതും എന്ത് ചെയ്തിട്ടുണ്ട്, അമാനി മൗലവി തഫ്സീറിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ രൂപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കൂട്ടത്തിൽ, ഇസ്രായേൽ സന്ധികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, കാളക്കുട്ടിയെ അല്ലെങ്കിൽ പശുക്കുട്ടിയെ ആരാധിച്ചിട്ടില്ല, ആ ശിർക്കിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഈ അവരുടെ കുടുംബത്തിൽ ശിർക്ക് ചെയ്ത ആളുകളെ അവരെന്ത് ചെയ്യട്ടെ, വധിക്കട്ടെ, ചെയ്യാത്തവർ ചെയ്തവരെ വധിക്കട്ടെ, അതാണ് ആ ഒരു ശിക്ഷാരീതി എന്നാണ്. ഫഖ്തുലു അംഫുസക്കും, അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ വക വരുത്തുക എന്ന് പറഞ്ഞതിൻ്റെ പൊരുളതാണ്. അവരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്ത് ശിർക്ക് ചെയ്യാത്ത, ഈ ഒരു ഇതിൽ നിന്ന് മാറി നിന്ന ആളുകൾ, ഇത് ചെയ്ത ആളുകളെ നേതാക്കന്മാരെ പിടിച്ചിട്ട് എന്ത് ചെയ്യട്ടെ, കൊലപ്പെടുത്തട്ടെ, അപ്പോഴേ അവരുടെ തൗബ പൂർണ്ണമാവുള്ളൂ, അപ്പോഴേ അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുള്ളൂ എന്നാണ്. കാരണം അതാണ് റബ്ബിൻ്റെ അടുത്തേക്ക് അവർ ചെയ്യാൻ പറ്റാവുന്ന ഇനി ഏറ്റവും നല്ലൊരു ഖൈറായ കാര്യം അതേ ഉള്ളൂ, വേറെ ഇനി എന്ത് ചെയ്ത് തലകുത്തി മറിഞ്ഞിട്ടെന്താവൂല, ഈ ചെയ്ത അപരാധത്തിന് അത് പകരമാകൂല, അതിന് പശ്ചാത്താപമാകൂല. ദാലിക്കും ഖൈറുല്ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഖൈറതാണ്, പശ്ചാത്തപിച്ച് മടങ്ങുക, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യുക, അത് ഖൈറാണ്. ആരുടെ അരികിൽ, എൻ്റ ബാരിഇക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്ത്, നിങ്ങളുടെ ഖാലിക്കിൻ്റെ അടുത്ത്, സൃഷ്ടാവിൻ്റെ അടുത്ത്, അതാണ് നിങ്ങൾക്ക് ഉത്തമം. അങ്ങനെയാണെങ്കിൽ ഫതാബ അലൈക്കും, അവൻ നിങ്ങളുടെ മേൽ തൗബ സ്വീകരിക്കും. താബ അലൈക്കും, അവൻ നിങ്ങളുടെ മേൽ തൗബ ചെയ്യും എന്നല്ല അർത്ഥം. അള്ളാഹു തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തൗബ സ്വീകരിക്കുക എന്നാണ്. ഫയതൂബുല്ലാഹു എന്നല്ലേ, ഫയതൂബുല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ തൗബയെ സ്വീകരിക്കുമെന്നാണ്. അള്ളാഹു അവരുടെ മേൽ തൗബ ചെയ്യുക എന്നാണ് ശരിക്കും നേർ വാക്കർത്ത ലഭിക്കുക എങ്കിലും അതിൻ്റെ ആശയവും അർത്ഥവും എന്താണ്, അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കും. ഫതാബ അലൈക്കും, ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അവിടെ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല രണ്ട് നാമഗുണങ്ങളെ എടുത്തു പറഞ്ഞു. അതെന്താണ്, അത്തവ്വാബ്, അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അത്തായിബ് എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കുന്നവൻ എന്നാണ്, അത്തായിബ് അല്ലേ. ഇവിടെ തവ്വാബ് എന്നാണ്, അത് ഫഅൽ വജനാണ്, ഇസ്മുത്തഫ്ലീൽ അഥവാ ഇസ്മുത്തഫ്ലീൽ, അതൊരു എന്താണ് സൂപ്പർലേറ്റീവായിട്ട്, അങ്ങേയറ്റം പശ്ചാത്താപം, വളരെ അധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. എത്ര ദുനിയാവിൽ എത്ര ആളുകൾ പശ്ചാത്തപിച്ചാലും അല്ലേ, അവരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, എത്ര സിനിമകൾ ചെയ്താലും പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും, തൗബ സ്വീകരിക്കുമെന്നാണ്. അർറഹീം, അവൻ കരുണാനിധിയുമാണ് എന്നാണ്. അപ്പോൾ കരുണാനിധിയുമായ, പശ്ചാത്താപം സ്വീകരിക്കുന്നവനും, അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമായവനാണ് അവൻ. ആര്? ഇന്നഹു, തീർച്ചയായും അള്ളാഹു എന്നാണ്. അത് വാക്കർത്ഥം അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാനുള്ളത്, ഇസ്രായേൽ സന്തതികൾ അവർ ഈ എന്താണ് ചെങ്കടലൊക്കെ മുറിച്ച് കടന്നു വന്ന് ഏറ്റവും നല്ല ഒരു സുഖകരമായ ഒരവസ്ഥയിലേക്ക് നയിക്കപ്പെട്ട് അവർക്കൊരു വേദഗ്രന്ഥത്തിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയപ്പോൾ അവർ ചെയ്ത പണി വല്ലാത്ത അപരാധമാണ്. അപ്പോൾ അവരെ നിങ്ങളെ തന്നെ കൊല്ലണമെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ, എത്ര എന്താണ് അള്ളാഹു ക്രൂരനാണെന്ന്. ഒരിക്കലും അള്ളാഹു ക്രൂരത കാട്ടുന്നവനല്ല, അലൈസ ബില്ലാമി ലിൽ അബീദ്, അള്ളാഹു ഒരിക്കലും ക്രൂരനല്ല, അബീദുകളുടെ ഒരിക്കലും ക്രൂരത വെച്ച് പുലർത്തുന്നവനല്ല. പക്ഷേ ഇവരുടെ സാഹചര്യവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ട്, അള്ളാഹു ഇവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇവർ ചെയ്ത പണി കാണുമ്പോൾ അത് വല്ലാത്ത അപരാധമാണ്. അപ്പോൾ അതിനവർ ഇത് ചെയ്യലാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് പരലോകത്ത് വിജയിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം. റബ്ബിൻ്റെ തൃപ്തിയും റബ്ബിൻ്റെ പശ്ചാത്താപം, റബ്ബിൻ്റെ മഗ്ഫിറത്തൊക്കെ അവർക്ക് ലഭിക്കണമെങ്കിൽ, ഇവരുടെ പശ്ചാത്താപം അവർ സ്വീകരിക്കണമെങ്കിൽ, അവർ ഖേദിച്ച് മടങ്ങിയാൽ മാത്രം പോരാ, അവർ റബ്ബ് നിശ്ചയിച്ച റബ്ബിൻ്റെ കൽപ്പന കൂടി എന്ത് ചെയ്യണം, അവർ പാലിക്കണം. അപ്പോൾ അത് റബ്ബിൻ്റെ അരികിൽ അവർക്ക് കൂടുതൽ ഖൈറാകുന്നതാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് നന്മകൾ ജീവിതത്തിൽ കൊടുത്തു. ഇപ്പോൾ ഇസ്രായേൽ സന്തതികളുടെ ചരിത്രം തന്നെ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും സന്താന പരമ്പര, യാക്കൂബ് ആണല്ലോ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടത്, അവരുടെ സന്താന പരമ്പരയിലേക്ക് ഒരുപാട് അമ്പിയാക്കൾ അല്ലെ എല്ലാ നിലക്കും തൗഹീദിൻ്റെ മാർഗങ്ങളിൽ നിലകൊണ്ട ജനത പിന്നീട് പിൽക്കാലത്ത് കാലാന്തരികത്തിൽ അവരിലേക്കെന്ത് ചെയ്യുന്നു, പിന്നീട് ഈ ബഹുദൈവ വിശ്വാസവും മറ്റൊക്കെ കടന്നു വന്നു. അതിനപ്പുറത്തേക്ക് അവർ അടിമകളായി കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു ഈജിപ്തിൽ, ഫറോവമാർക്കിടയിൽ അടിമകളായി കൊല്ലങ്ങളോളം നൂറ്റാണ്ടുകളോളം അവർ അവിടെ നിന്നു. അവിടുന്ന് അവർക്ക് വിമോചകനായും മാർഗദർശനവുമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിക്കുകയും അവരെയും കൊണ്ട് അവരുടെ ജീവിതത്തിൽ നേർക്കാഴ്ചകൾ, മഹാ അത്ഭുതങ്ങൾ അവർക്ക് കാണുകയും സാധിച്ചു. ആ ഒരു സമയത്ത് അള്ളാഹുവിൽ നിന്നുള്ള ഒരുപാട് മോചിതത്തുകളെ നേരിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞു. ചെങ്കടൽ പിടർത്തിയിട്ട് അവർ ഈയൊരു എന്താണ് സീനായിലേക്ക് അവർ കടന്നു വരികയും പിന്നീട് റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ അധികവുമായിരുന്നു എന്ന് നമുക്കറിയാം. ഫള്ളൽതുക്കും അലൽ ആലമീൻ, റബ്ബ് പറഞ്ഞു ലോകരിൽ തന്നെ ഞാൻ നിങ്ങളെ ഉത്കൃഷ്ടരാക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അവർക്കൊരു വേദഗ്രന്ഥം അള്ളാഹു നൽകാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുപോയപ്പോൾ അവർ ചെയ്ത ഈ ഒരു അപരാധം, അവരിലെ ഷാമിരി എന്ന് പറഞ്ഞ ആൾ ഈ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു പശുക്കുട്ടിയെ അല്ലെ നമുക്കിതിൻ്റെ മുന്നിൽ ഭജനമിരിക്കാമെന്ന് പറഞ്ഞ ആളുകളെയും വിളിച്ചു കൂട്ടി അവിടെ ഭജനയിരുന്നു. ഇവർക്ക് മാർഗദർശനമായിട്ട് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്തിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏൽപ്പിച്ചു പോയതാണ്. പക്ഷേ ഹാറൂൻ അലൈഹിസ്സലാമിനെ വരെ ധിക്കരിച്ചിട്ട് ഇവർ ചെയ്ത ഏർപ്പാടാണ്. അങ്ങനെ വിരലുണ്ടാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞ് മൂസാ നബി അവിടുന്ന് വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവർ ചെയ്ത ഈ ഒരു അപരാധം അത് വല്ലാത്തൊരു അപരാധമാണ്. അപ്പോൾ ഇസ്രായേൽ സന്തതികളുടെ ധിക്കാരവും അവരുടെ ആ ധിക്കാര ബുദ്ധിയും വിഡ്ഢിത്വവും ഈ അനുസരണയില്ലായ്മയൊക്കെ പൊതുവേ പ്രസിദ്ധമാണ്. അതിൽ ഇതും കൂടിയാണ്ട് കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ആധിക്യം, അതിൻ്റെ ആ ഒരു ഗൗരവം, ആ ഗൗരവത്തെ സൂചിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, എന്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലണം, നിങ്ങൾ നിങ്ങളെ തന്നെ വകവരുത്തിയാലേ ഇതിനെന്താവുള്ളൂ, ഒരു പൂർത്തീകരണം ഉണ്ടാവുള്ളൂ എന്ന് അവിടെ സൂചിപ്പിച്ചത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നീട് അവർ അത് അപ്രകാരം നിർവഹിക്കുകയും അവരുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇനിയുള്ള ആയത്തുകൾ ഇൻഷാല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസബി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.